ഈ അനുഗ്രഹീത പുസ്തകത്തിന്റെ ഏകദേശം അവസാന ഭാഗത്തേക്ക് നാം കടന്നു വന്നിരിക്കുകയാണ്. പ്രവാചകന്റെ ആദ്യത്തെ അനുഭവത്തിൽ കൂടി കടന്നു പോകാത്ത മനുഷ്യരില്ല. പ്രത്യേകിച്ചും ദൈവത്തെ അറിഞ്ഞും ആത്മാർത്ഥമായി ദൈവവഴികളിൽ നടക്കുവാൻ ആഗ്രഹിച്ചും ഇരിക്കുന്നവർ ഒരു സമയത്തല്ലെങ്കിൽ വേറൊരു സമയത്ത് താങ്കളും നിരാശയുടെ ആഴത്തിൽ നിന്നും ദൈവത്തോട് നിലവിളിക്കുകയും ദൈവത്തെ ചോദ്യം ചെയ്യുകയും ചെയ്തിട്ടുണ്ടാകും. പക്ഷേ ആ അവസ്ഥയിൽ തുടരുന്നതാണ് പ്രശ്നം. ഹബക്കൂക്ക് തന്റെ ദേശത്തെ അന്യായവും അതിക്രമവും നീതികേടും ഒക്കെ കണ്ടപ്പോൾ അറിയാതെ ദൈവത്തെ ചോദ്യം ചെയ്തു, ദൈവമേ അവിടെ നിന്ന് അനുവദിക്കുന്നത് കൊണ്ടല്ലേ ഈ തിന്മയൊക്കെ വളരുന്നത് എന്ന് പ്രവാചകൻ ചോദിച്ചു പോയതാ. അതിന് ദൈവം നൽകിയ മറുപടി മനസ്സിലാകാഞ്ഞതിനാൽ പ്രവാചകൻ തീരുമാനിച്ച് ദൈവസന്നിധിയിൽ കുറെ സമയം ഇരുന്ന് കാര്യങ്ങൾ മനസ്സിലാക്കാമെന്ന്. പലപ്പോഴും ദൈവസന്നിധിയിൽ കാത്തിരിക്കുവാൻ കഴിയാത്തതാണ് നമ്മുടെ പ്രശ്നങ്ങൾക്കെല്ലാം കാരണം. നമുക്ക് ധൃതിയാണ്, ദൈവശബ്ദം കേൾക്കുവാൻ നാം തയ്യാറാകണം, ദൈവസന്നിധിയിൽ കാത്തിരിക്കണം. ദൈവസന്നിധിയിൽ കാത്തിരുന്ന പ്രവാചകനോട് ദൈവം വ്യക്തമായി സംസാരിച്ചു, ദൈവത്തിന്റെ വഴികളെ ദൈവം കാണിച്ചു. മനുഷ്യവർഗം മുഴുവൻ രണ്ടു വിഭാഗത്തിൽ പെടും എന്നും അതിൽ ഒന്ന് നിഗളിച്ചിരിക്കുന്നവരാണെന്നും ദൈവം പ്രവാചകനെ കാണിച്ചു. നിഗളം, ദൈവത്തെ തള്ളിക്കളഞ്ഞുള്ള മനുഷ്യന്റെ ജീവിതം ഒരിക്കലും ഇത് ശുഭമാകില്ല. അങ്ങനെ അഹങ്കരിച്ചിരിക്കുന്നവർ മറ്റുള്ളവർക്ക് ദോഷം വരുന്ന പ്രവർത്തനങ്ങൾ മാത്രമേ ചെയ്യൂ. അങ്ങനെയുള്ളവരിൽ നിന്നും ഉണ്ടാകുന്ന 5 അടിസ്ഥാന ദോഷപ്രവൃത്തികൾ പ്രവാചകൻ വ്യക്തമാക്കി. ആ പ്രവർത്തനങ്ങൾ അവർക്ക് വലിയ ശാപം വരുത്തിവെക്കും എന്നും പ്രവാചകൻ കാണിക്കുകയുണ്ടായി. ദൈവം പ്രവാചകനെ ഇത് കാണിച്ചു, അത് അവൻ നമ്മോട് അറിയിച്ചു. മനുഷ്യവർഗത്തിലെ രണ്ടാമതൊരു വിഭാഗം ദൈവത്തിലുള്ള വിശ്വാസത്താൽ ജീവിക്കുന്ന നീതിമാന്മാരാകുന്നു. ഇവർ നിത്യത വരെയും ജീവിക്കുന്നത് വിശ്വാസത്താലാകുന്നു. ദൈവം വളരെ വ്യക്തമായി പ്രവാചകനോട് സംസാരിച്ചു. ദൈവകൃപയുടെ ഉറപ്പ്, ദൈവമഹത്വത്തിന്റെ ഉറപ്പ്, ദൈവഭരണത്തിന്റെ ഉറപ്പ് പ്രവാചകന് ലഭിച്ചു. സർവശക്തനായ ദൈവം സകലത്തെയും നിയന്ത്രിക്കുന്നു എന്നതിനാൽ അവിടുത്തെ സന്നിധിയിൽ താഴ്മയോടിരിക്കാനും മൗനമായിരിക്കാനും ദൈവം പ്രവാചകനോട് അരുളി ചെയ്തു. ഈ മനോഹരമായ അനുഭവം ഉണ്ടായിക്കഴിഞ്ഞപ്പോൾ പ്രവാചകൻ അറിയാതെ പാട്ടുപാടുവാൻ ആരംഭിച്ചു. ആ പാട്ടാണ് കഴിഞ്ഞ ദിവസം നാം പഠിക്കുവാൻ ആരംഭിച്ചത്. ആ പാട്ടിന്റെ ആദ്യത്തെ ഭാഗം ഒരു പ്രാർത്ഥനയാകുന്നു എന്ന് കണ്ടു. ഹബക്കൂക്കിന്റെ പുസ്തകം 3:2. ഈ പ്രാർത്ഥനയിൽ 3 കാര്യങ്ങൾ അടങ്ങിയിരിക്കുന്നു. 1, ഉണർവിന് വേണ്ടിയുള്ള അപേക്ഷ. 2, ജീവിപ്പിക്കുവാനുള്ള അപേക്ഷ. 3, കരുണ കാണിക്കണേ എന്ന അപേക്ഷ. ദൈവവചനത്തെ ഉണർത്തണം, ദൈവപ്രവൃത്തികളെ ജീവിപ്പിക്കണം, ദൈവക്രോധത്തിൽ കരുണ കാണിക്കണം. എത്ര മനോഹരമായ ഒരു പ്രാർത്ഥന. ഇന്ന് 3 മുതലുള്ള വാക്യങ്ങളാണ് നാം പഠിക്കുവാൻ പോകുന്നത്. ഈ ഭാഗത്തിന്റെ പശ്ചാത്തലത്തിൽ 3 പേർ ഉണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എന്നിരുന്നാലും ആരുടെയും പേര് പറഞ്ഞിട്ടില്ല. അതിനും കാരണമുണ്ട്. ഏതെങ്കിലും മനുഷ്യൻ ചെയ്തതായി എന്തെങ്കിലും കാര്യത്തെക്കുറിച്ചുള്ള ഒരു സങ്കീർത്തനമല്ലിത്. പിന്നെയോ, ദൈവം മനുഷ്യരിലൂടെ ചെയ്ത കാര്യങ്ങളെ വിവരിക്കുന്ന സങ്കീർത്തനം. പക്ഷേ ഞാൻ വിശ്വസിക്കുന്നത് 3 മുതൽ 6 വരെയുള്ള വാക്യങ്ങളിൽ നാം അബ്രഹാമിനെ കാണുന്നു, 7 മുതൽ 10 വരെയുള്ള വാക്യങ്ങളിൽ മോശയെ കാണുന്നു, 11 മുതൽ 15 വരെയുള്ള വാക്യങ്ങളിൽ യോശുവയെയും നാം കാണുന്നു. ചിലർ കരുതുന്നത് 3 മുതൽ 10 വരെയുള്ള വാക്യങ്ങളിൽ മോശയെ മാത്രമാകുന്നു ഉദ്ദേശിക്കുന്നത് എന്നാണ്. സാരമില്ല, നമുക്കത് നോക്കാം. 3:3 ദൈവം തേമാനിൽ നിന്നും പരിശുദ്ധൻ പാറാൻ പർവ്വതത്തിൽ നിന്നും വരുന്നു. അവന്റെ പ്രഭ ആകാശത്തെ മൂടുന്നു, അവന്റെ സ്തുതിയാൽ ഭൂമി നിറഞ്ഞിരിക്കുന്നു. തേമാൻ ഏതോമിലാകുന്നു, പാറാൻ സീനായിയുടെ അടുത്താകുന്നു. മിസ്രയീമിൽ നിന്നും ഇസ്രായേൽ മക്കൾ പുറപ്പെട്ടു വരുമ്പോഴത്തെ കാര്യം സൂചിപ്പിച്ചുകൊണ്ടുള്ളതാണ് ഈ ഭാഗം എന്ന് പലരും ചിന്തിക്കുന്നുണ്ട്. ഏതായിരുന്നാലും അബ്രഹാം ആദ്യം മിസ്രയീമിലേക്ക് പോയിരുന്നതായി നാം വായിക്കുന്നു. സങ്കീർത്തന പുസ്തകത്തിലും അനേകം പ്രാവശ്യം നാം കാണുന്ന ഒരു പദമാകുന്നു സേല എന്നത്. എവിടെയും അത് ഉപയോഗിച്ചിരിക്കുന്നതിനാൽ ഇതൊരു സങ്കീർത്തനമാകുന്നു എന്ന് ഉറപ്പാക്കാം. സേല എന്നാൽ എന്തെന്നുള്ളതിനെക്കുറിച്ച് പല അഭിപ്രായങ്ങളുണ്ട്. ചിലർ വിശ്വസിക്കുന്നത് സംഗീതത്തിലെ ഒരു നിർത്ത് കാണിക്കുവാനുള്ള അടയാളമാകുന്നു ഇത് എന്നാണ്. വേറെ ചിലർ കരുതുന്നത് ഈ ഭാഗത്താണ് ഈ ഡ്രംസ് വായിക്കുവാൻ ആരംഭിക്കുന്നത്. ഇവിടെ മുതൽ സംഗീതം അതിന്റെ മൂർധന്യത്തിലേക്ക് നീങ്ങുന്നു. ഇതൊക്കെ നല്ല ചിന്തകൾ തന്നെ. പക്ഷേ എന്റെ അഭിപ്രായത്തിൽ ഇവിടുത്തെ അർത്ഥം നിൽക്കൂ, നോക്കൂ, ശ്രദ്ധിക്കൂ എന്നതാകുന്നു. അപകടം കാണിക്കുവാൻ, അതെ, ശ്രദ്ധ ക്ഷണിക്കുവാൻ റോഡിൽ പല സ്ഥലങ്ങളിലും ഇങ്ങനെ എഴുതി വെച്ചിരിക്കുന്നത് കണ്ടിട്ടില്ലേ? എന്റെ അഭിപ്രായത്തിൽ സേലായുടെയും അർത്ഥം അതുതന്നെയാണ്. ദൈവം പറയുകയാണ്, ഇനിയും ഇരുന്ന് ഇത് പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കുക. ഇത് ശ്രദ്ധിക്കുന്നു എന്ന് ഉറപ്പുവരുത്തുക. പറയുന്ന കാര്യങ്ങളിലേക്ക് ശ്രദ്ധ ക്ഷണിക്കുന്നതാണ് സേല. ഈ വാക്യം അബ്രഹാമിനെക്കുറിച്ചോ മോശയെക്കുറിച്ചോ എന്നതല്ല പ്രധാനം. കാരണം അവർ രണ്ടുപേരോടും കൂടെ ദൈവം ഉണ്ടായിരുന്നല്ലോ. ദൈവത്തിന്റെ മഹത്വത്തെ കാണിക്കുന്ന അതിമനോഹരമായ ആശ്ചര്യകരമായ ഒരു ചിത്രം നമുക്കിവിടെ ഉണ്ട്. അവന്റെ പ്രഭ ആകാശത്തെ മൂടുന്നു, അവന്റെ സ്തുതിയാൽ ഭൂമി നിറഞ്ഞിരിക്കുന്നു. വാസ്തവത്തിൽ ഈ പറഞ്ഞത് ഇതുവരെ പൂർണ്ണമായും നിറവേറ്റപ്പെട്ടിട്ടില്ല. പക്ഷെ തീർച്ചയായും ഓരോ വിശുദ്ധനും വ്യക്തിപരമായി അത് അനുഭവിച്ചിരുന്നു. അബ്രഹാമിന്റെ ജീവിതം തന്നെ പരിശോധിച്ചാൽ അവന്റെ ഹൃദയത്തിൽ സ്തുതി സ്തോത്രങ്ങൾ നിറഞ്ഞിരുന്നു എന്ന് കാണുവാൻ സാധിക്കും. ഇസ്രായേൽ മക്കളുടെ കാര്യം തന്നെ എടുത്താൽ കുറഞ്ഞത് അടിമത്തത്തിൽ നിന്നും വെളിയിൽ വന്നപ്പോഴെങ്കിലും അവരുടെ ഹൃദയം സ്തുതി സ്തോത്രങ്ങളാൽ നിറഞ്ഞിരുന്നു. മുൻപോട്ടുള്ള യാത്രയിൽ അവർ പിറുപിറുപ്പും മത്സരക്കാരുമായി എന്നത് സത്യമാണ്. അവന്റെ പ്രഭ ആകാശത്തെ മൂടുന്നു. നമ്മുടെ ദൈവത്തിന്റെ മഹത്വത്തെ ഓർത്ത് നാം എത്രമാത്രം അഭിമാനം കൊള്ളേണ്ടതാണെന്ന് അറിയാമോ? അവിടുത്തെ രാജപ്രൗഢി, അവിടുത്തെ ശക്തി, അതെ, നമ്മുടെ ദൈവം എത്ര അത്ഭുതവാനാകുന്നു. നാലാം വാക്യത്തിൽ നാം വായിക്കുന്നത്, സൂര്യപ്രകാശം പോലെ ഒരു ശോഭ ഉളവായി വരുന്നു, കിരണങ്ങൾ അവന്റെ പാർശ്വത്തു നിന്നും പുറപ്പെടുന്നു, അവിടെ അവന്റെ വല്ലഭത്വം മറഞ്ഞിരിക്കുന്നു. സൂര്യപ്രകാശം പോലെ ഒരു ശോഭ ഉളവായി വരുന്നു, കിരണങ്ങൾ അവന്റെ പാർശ്വത്തു നിന്ന് പുറപ്പെടുന്നു. സൂര്യൻ ഉദിച്ചുയരുമ്പോൾ ഭൂമിയിലേക്ക് പതിക്കുന്ന ശക്തമായ കിരണങ്ങൾ ഉദാഹരണമാക്കിയാണ് പ്രവാചകൻ ഇവിടെ സംസാരിക്കുന്നത്. ദൈവത്തിന്റെ വരവിനെ ചിത്രീകരിക്കാനാണ് ഈ കാര്യം പറഞ്ഞിരിക്കുന്നത്. കർത്താവായ യേശുക്രിസ്തു തന്റെ സഭയെ ചേർക്കുവാൻ വീണ്ടും ഭൂമിയിലേക്ക് വരുമ്പോൾ ഒരു വലിയ പ്രഭ ഉണ്ടായിരിക്കുമെന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. ആദ്യം അവൻ ബേത്ലഹേമിൽ വന്ന് പിറന്നപ്പോൾ ഉണ്ടായിരുന്ന പ്രഭയല്ല, അന്നില്ലാതിരുന്ന അതിശക്തമായ ഒരു പ്രഭ. തന്റെ രാജ്യം ഭൂമിയിൽ സ്ഥാപിക്കുവാൻ ക്രിസ്തു വരുമ്പോഴും ആ പ്രഭ ഉണ്ടാകുമെന്നതാണ് വാസ്തവം. അവിടെ അവന്റെ വല്ലഭത്വം മറഞ്ഞിരിക്കുന്നു. അതെ, വേറൊരു വിധത്തിൽ പറഞ്ഞാൽ ദൈവത്തെ നമുക്ക് കാണുവാൻ സാധിക്കാത്തതുപോലെ അവിടുത്തെ പ്രഭ അവനെ പൊതിഞ്ഞിരിക്കുന്നു. അവന്റെ വ്യക്തിത്വത്തിന്റെ പ്രൗഢി ഓർക്കണേ. ദൈവത്തിന്റെ മക്കൾ അംഗീകരിക്കേണ്ടതും ആദരിക്കേണ്ടതുമായ ഒരു വലിയ കാര്യമാകുന്നു ഇത്. പലപ്പോഴും നമുക്ക് ദൈവത്തെ ആരാധിക്കുവാൻ, അവിടുത്തെ മഹത്വത്തെ ദർശിക്കുവാൻ കഴിയുന്നില്ല. ദൈവത്തിങ്കിൽ നിന്നും ലഭിക്കുന്നതിലേക്കും മാത്രമാണ് മനുഷ്യരുടെ കണ്ണ്. ദൈവത്തിങ്കിൽ നിന്നും എന്ത് കിട്ടുമെന്നുള്ള ചിന്ത. ദാവീദ് ഇപ്രകാരം പാടി, ഞാൻ യഹോവയുടെ ഒരു കാര്യം അപേക്ഷിച്ച് അത് തന്നെ ഞാൻ ആഗ്രഹിക്കുന്നു, അവന്റെ മനോഹരത്വം കാണുവാനും അവന്റെ വിശുദ്ധ മന്ദിരത്തിൽ പാർക്കേണ്ടതിനും തന്നെ. ദൈവത്തിന്റെ മനോഹരത്വം കാണുന്നതാണ് ഓരോ വിശുദ്ധന്റെയും ഏറ്റവും വലിയ അനുഭൂതി. ദൈവത്തെ ആരാധിക്കുവാൻ, അവന്റെ മന്ദിരത്തിൽ ധ്യാനിപ്പാൻ സമയം വേർതിരിക്കണം. ദൈവത്തിന്റെ വിശുദ്ധി കാണുവാൻ സാധിക്കുന്നുവെങ്കിൽ മാത്രമേ വിശുദ്ധിയിൽ ജീവിക്കുവാൻ നമുക്ക് സാധിക്കൂ. യെശയ്യാ പ്രവാചകൻ തന്റെ പ്രതിസന്ധി ഘട്ടത്തിൽ ദേവാലയത്തിൽ ചെന്ന് ദൈവമഹത്വം ദർശിച്ചു. അതോടെ ആൾ ആകെ മാറി. തന്റെ അശുദ്ധി നീക്കുവാൻ അവന് സാധിച്ചത് അതിനുശേഷം മാത്രമാണ്. പ്രിയ സഹോദര, താങ്കൾ ദൈവമഹത്വം കാണാറുണ്ടോ? അവന്റെ മനോഹരത്വം ഒന്ന് ദർശിക്കൂ. നിന്റെ സകല പ്രശ്നങ്ങൾക്കും പരിഹാരം ഉണ്ടാകുന്നതായി കാണാം. അഞ്ചാം വാക്യത്തിൽ നാം കാണുന്നത്, മഹാമാരി അവന്റെ മുമ്പിൽ നടക്കുന്നു, ജ്വാരാഗ്നി അവന്റെ പിന്നാലെ ചെല്ലുന്നു. ഈ ചിത്രം ദൈവത്തിന്റെ ന്യായവിധിയാകുന്നു പ്രധാനമായും കാണിക്കുന്നത്. മിസ്രയീമിൽ മോശ ചെന്നപ്പോൾ ഉണ്ടായ 10 ബാധകളെ കുറിച്ചാണ് ഈ പറയുന്നതെന്ന് വേണമെങ്കിൽ ചിന്തിക്കാം. അവ ദൈവത്തിന്റെ ന്യായവിധി ആയിരുന്നല്ലോ. ദേശത്ത് ക്ഷാമം വന്നപ്പോൾ മിസ്രയീമിലേക്ക് പോയ അബ്രഹാമിനെ കുറിച്ചും ഈ ഭാഗം പറയാവുന്നതാണ്. 3 മുതൽ 5 വരെയുള്ള വാക്യങ്ങളിൽ ദൈവം വരുന്നു എന്നതാണ് ചിന്ത. അവന്റെ വരവ് എപ്രകാരമാണ്? വിശുദ്ധിയിൽ, മഹത്വത്തോടെ, സർവാധിപതിയായി. 6ാം വാക്യത്തിൽ നാം വായിക്കുന്നത്, അവൻ നിന്ന് ഭൂമിയെ കുലുക്കുന്നു, അവൻ നോക്കി ജാതികളെ ചിതറിക്കുന്നു, ശാശ്വത പർവ്വതങ്ങൾ പിളർന്നു പോകുന്നു, പുരാതന ഗിരികൾ വണങ്ങി വീഴുന്നു, അവൻ പുരാതന പാതകളിൽ നടക്കുന്നു. അവൻ നിന്ന് ഭൂമിയെ കുലുക്കുന്നു, ചില തർജ്ജിമുകളിൽ അവൻ നിന്ന് ഭൂമിയെ അളക്കുന്നു എന്നാണ് എഴുതിയിരിക്കുന്നത്. ദൈവം അബ്രഹാമിനോട് അരുളി ചെയ്തത് ഓർക്കുക, ഞാൻ ഈ ദേശം നിനക്ക് അവകാശമായി തരുവാൻ പോകുന്നു. ഇത് പറഞ്ഞിട്ട് ദൈവം ആ ദേശം അബ്രഹാമിനായി അളന്ന് തിരിച്ച് കൊടുക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. അവൻ നോക്കി ജാതികളെ ചിതറിക്കുന്നു, ശാശ്വത പർവ്വതങ്ങൾ പിളർന്നു പോകുന്നു, പുരാതന ഗിരികൾ വണങ്ങി വീഴുന്നു, അവൻ പുരാതന പാതകളിൽ നടക്കുന്നു. നമ്മുടെ ദൈവത്തിന്റെ വഴികൾ പുരാതനമായത് കണ്ടുപിടിക്കുന്നതാണ് വളരെ അനുഗ്രഹീതമായ ഒരു സങ്കീർത്തനം അല്ലേ. 7ാം വാക്യം, ഞാൻ കൂശാന്റെ കൂടാരങ്ങളെ അനർത്ഥത്തിൽ കാണുന്നു, മിദ്യാൻ ദേശത്തിലെ തിരശിലകൾ വിറയ്ക്കുന്നു. ഞാൻ കൂശാന്റെ കൂടാരങ്ങളെ അനർത്ഥത്തിൽ കാണുന്നു എന്ന് പറയുമ്പോൾ, മിദ്യാൻ ദേശത്തിലെ തിരശ്ശീലകൾ വിറയ്ക്കുന്നു എന്ന് പറയുമ്പോൾ, കൂശാനും മിദ്യാനും ഏദോമിനരികെ ഉണ്ടായിരുന്ന അറേബ്യൻ ഗോത്രങ്ങളായിരുന്നു. മോശ കുറെ സമയത്തേക്ക് മിദ്യാനിൽ പോയിരുന്ന കാര്യം ഓർക്കുമല്ലോ. മോശയുടെ നേതൃത്വത്തിൽ ഇസ്രായേൽ മക്കൾ മിസ്രൈമിൽ നിന്നും പുറപ്പെട്ടു വരുമ്പോൾ അടുത്തുണ്ടായിരുന്ന ജനങ്ങളെല്ലാം ഭയചകിതരായി. അവർ ആ ഭയത്തെ ചിത്രീകരിക്കുന്നതാണ് ഈ ഭാഗം. 8-ാം വാക്യത്തിൽ നാം കാണുന്നത്, യഹോവ നദികളോടും നീരസപ്പെട്ടിരിക്കുന്നുവോ? നിന്റെ കോപം നദികളുടെ നേരെ വരുന്നുവോ? നീ കുതിരപ്പുറത്തും ജയരഥത്തിലും കയറിയിരിക്കിയാൽ നിന്റെ ക്രോധം സമുദ്രത്തിന്റെ നേരെ ഉള്ളതോ? ഇസ്രായേൽ മക്കൾ ചെങ്കടലും യോർദാൻ നദിയും കടക്കുന്ന സംഭവത്തെയാണ് ഇവിടെ കാണിക്കുന്നത്. അവർക്ക് വേണ്ടി ദൈവം വെള്ളത്തെ മാറ്റി ആലങ്കാരികവും അതേസമയം മനോഹരവുമായ ഭാഷയാ ഈ ഭാഗത്ത് കാണാം. ഇത് എബ്രായ കവിതയാണല്ലോ. തന്റെ ജനത്തിന്റെ വഴി തടസ്സപ്പെടുത്തി എന്നതിനാൽ ദൈവം നദികളോട് കോപിച്ചു എന്നല്ല ഇവിടെ അർത്ഥമാക്കുന്നത്. അവൻ ചെങ്കടൽ തുറന്ന് ജനങ്ങൾ മറുകര എത്തുവാൻ അവരെ സഹായിച്ചു. പിന്നീട് യോർദാൻ നദിയോടും ദൈവം അങ്ങനെ തന്നെ ചെയ്തു. 9-ാം വാക്യം, നിന്റെ വില്ല് മുറ്റും അനാവൃതമായിരിക്കുന്നു, വചനത്തിന്റെ ദണ്ഡനങ്ങൾ ആണകളോട് കൂടി ഇരിക്കുന്നു, നീ ഭൂമിയെ നദികളാൽ പിളർക്കുന്നു. നിന്റെ വില്ല് മുറ്റും അനാവൃതമായിരിക്കുന്നു, വചനത്തിന്റെ ദണ്ഡനങ്ങൾ ആണകളോട് കൂടിയിരിക്കുന്നു. സേല, തന്റെ ജനങ്ങളോടുള്ള ഉടമ്പടിയും വാഗ്ദത്വവും ദൈവം ഉറപ്പാക്കുന്നു. ഇവിടെ സേല എന്ന് പറഞ്ഞപ്പോൾ നമുക്കറിയാം ഈ ഭാഗം അല്പം ശ്രദ്ധിച്ച് പഠിക്കണമെന്നാകുന്നു പറയുന്നതെന്ന്. ദൈവം പറയുവാൻ ആഗ്രഹിക്കുന്നത് ശ്രദ്ധിച്ച് കേൾക്കുവാനുള്ള ആഹ്വാനം, അതാണ് നാം ഇവിടെ കാണുന്നത്. നീ ഭൂമിയെ നദികളാൽ പിളർക്കുന്നു. ഈ ഭൂമിയെ ദൈവം എപ്രകാരമാണ് നദികളാൽ പിളർന്നിരിക്കുന്നതെന്ന് ചിന്തിക്കുവാൻ താങ്കൾ സമയമെടുത്തിട്ടുണ്ടോ? അതൊന്ന് ചിന്തിക്കുന്നത് വളരെ നല്ലതാണ്. നദികൾ ഭൂമിയെ പിളർക്കുവാൻ ഉപയോഗിച്ചിരിക്കുന്നത് പോലെ നമുക്ക് തോന്നുമില്ലേ? വളരെ ആലങ്കാരികമെങ്കിലും എത്ര വ്യക്തമായ ഒരു ചിത്രമാകുന്നു നമുക്കിവിടെ ലഭിക്കുന്നത്. 10-ാം വാക്യം, പർവ്വതങ്ങൾ നിന്നെ കണ്ടു വിറയ്ക്കുന്നു, വെള്ളത്തിന്റെ പ്രവാഹം കടന്നുപോകുന്നു, ആഴി മുഴക്കം പുറപ്പെടുവിക്കുന്നു, ഉയരത്തിലേക്ക് കൈ ഉയർത്തുന്നു. സീനായ് മലയിൽ മോശ കയറി കൽപ്പനകൾ വാങ്ങുവാനായി ചെന്നപ്പോഴുണ്ടായ അനുഭവം നാം പുറപ്പാട് പുസ്തകത്തിൽ വായിക്കുന്നുണ്ടല്ലോ. പർവ്വതം പുക കൊണ്ട് മൂടി, അത് കുലുങ്ങുവാൻ തുടങ്ങി. അപ്പോൾ ജനമാകെ പേടിച്ച് പർവ്വതത്തോട് അടുക്കുവാൻ മനസ്സില്ലാതെ നിന്നു. ദൈവം അവരോട് സംസാരിക്കുകയേ വേണ്ട എന്ന് ജനം പറഞ്ഞു. യഥാർത്ഥത്തിൽ ആ ജനം ഭയങ്കരമായി പേടിച്ചു. ദൈവം ഇസ്രായേൽ മക്കളെ അടിമത്തത്തിൽ നിന്നും എപ്രകാരമാണ് വിടുവിച്ചതെന്നാണ് ഈ വാക്യങ്ങളിൽ വ്യക്തമാക്കുന്നത്. ആദ്യം ദൈവം അബ്രഹാമിനോട് ഒരു ഉടമ്പടി ചെയ്തു, പിന്നീട് ദൈവം മോശയോട് ഒരു ഉടമ്പടി ചെയ്തു. മിസ്രൈമിൽ നിന്നും ഇസ്രായേൽ മക്കളെ വിടുവിക്കുമെന്നായിരുന്നു ആ ഉടമ്പടി. ഈ രണ്ട് ഉടമ്പടികളും മനോഹരമായിട്ടാണ് അവൻ ചെയ്തത്. താൻ ചെയ്യുമെന്ന് പറഞ്ഞതുപോലെ തന്നെ അവൻ ജനത്തെ അടിമത്വത്തിൽ നിന്നും വിടുവിച്ചു. 11-ാം വാക്യത്തിൽ നാം യോശുവയാകുന്നു കാണുന്നത്. ഈ പറഞ്ഞിരിക്കുന്ന ഭാഗത്ത് യോശുവയെ പ്രതിഫലിച്ചു കാണുന്നുണ്ടെങ്കിൽ തന്നെ യോശുവ എന്ന പേര് പറയുന്നില്ല. അതിന്റെ കാരണം ഞാൻ ആദ്യം തന്നെ പറയുകയുണ്ടായല്ലോ, ദൈവത്തിന്റെ പ്രവൃത്തികളെ വ്യക്തമാക്കുവാനാണ് ഈ സങ്കീർത്തനം എഴുതപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ട് മറ്റു പേരുകൾ ഒന്നും കാണിക്കുന്നില്ല. 11-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്, നിന്റെ അസ്ത്രങ്ങൾ പായുന്ന പ്രകാശത്തെങ്കിലും മിന്നിച്ചാടുന്ന കുന്തത്തിന്റെ ശോഭയെങ്കിലും സൂര്യനും ചന്ദ്രനും സ്വഗ്രഹത്തിൽ നിൽക്കുന്നു. സൂര്യനും ചന്ദ്രനും സ്വഗ്രഹത്തിൽ നിൽക്കുന്നു എന്ന് പറയുമ്പോൾ യോശുവയുമായുള്ള ഈ വാക്യത്തിന്റെ ബന്ധം ഉടനെ വ്യക്തമാണല്ലോ. യോശുവ ഗിബെയോന്യരുമായി യുദ്ധം ചെയ്തപ്പോൾ സൂര്യനെയും ചന്ദ്രനെയും പറഞ്ഞു നിർത്തിയത് യോശുവയുടെ പുസ്തകം 10-ാം അധ്യായം 12-ും 13-ും വാക്യങ്ങളിൽ നാം വായിക്കും. അന്ന് യോശുവ ശത്രുക്കളെ മുഴുവനായി നശിപ്പിച്ചതുപോലെ ദൈവവും ശത്രുവിന്റെ മേൽ ഒരു വിജയം ആഘോഷിക്കും എന്ന് കാണിക്കുന്ന ഒരു ഭാഗമാണിത്. 12-ാം വാക്യം, ക്രോധത്തോടെ നീ ഭൂമിയിൽ ചവിട്ടുന്നു, കോപത്തോടെ ജാതികളെ മെതിക്കുന്നു. ദൈവം തന്റെ ജനത്തെ വാഗ്ദത്ത് നാട്ടിലാക്കിയപ്പോൾ അന്ന് അവിടെ ഉണ്ടായിരുന്ന അമോര്യരെ ദൈവം നീക്കം ചെയ്തു. അതിന്റെ കാരണം അമോര്യരുടെ പാപമായിരുന്നു, ആ ജനത്തിന്റെ നീചമായ പാപം. ഇസ്രായേൽ ജനത്തിലേക്കും വ്യാപിക്കപ്പെടാതിരിക്കുവാനാണ് പ്രധാനമായും അങ്ങനെ ചെയ്തത്. 13-ാം വാക്യത്തിൽ, നിന്റെ ജനത്തിന്റെ രക്ഷയ്ക്കായിട്ടും നിന്റെ അഭിഷിക്തന്റെ രക്ഷയ്ക്കായിട്ടും നീ പുറപ്പെടുന്നു. നീ ദുഷ്ടന്റെ വീട്ടിൽ നിന്നും മോന്തായം തകർത്തു, അടിസ്ഥാനത്തെ കഴുത്തോളം അനാവൃതമാക്കുന്നു. അതെ, നാം ഈ ഭാഗത്ത് കാണുമ്പോൾ നിന്റെ അഭിഷിക്തൻ എന്ന് ഉപയോഗിച്ചിരിക്കുന്നത് ഇസ്രായേൽ ജനത്തെക്കുറിച്ചാണോ അതോ മശിഹായെക്കുറിച്ചാണോ എന്നൊരു സംശയമുണ്ട്. വ്യക്തിപരമായി എന്റെ അഭിപ്രായം ഈ പറഞ്ഞിരിക്കുന്നത് മശിഹായെക്കുറിച്ചാകുന്നു എന്നാണ്. നിന്റെ ജനത്തിന്റെ രക്ഷയ്ക്കായിട്ടും നിന്റെ അഭിഷിക്തന്റെ രക്ഷയ്ക്കായിട്ടും നീ പുറപ്പെടുന്നു. യേശുക്രിസ്തു മാത്രമാണ് ഈ രക്ഷകൻ, അവൻ മാത്രമാണ് അഭിഷിക്തൻ. അതെ, അവിടെ നിന്നാണ് മശിഹ. നീ ദുഷ്ടന്റെ വീട്ടിൽ നിന്നും മോന്തായം തകർത്തുവെന്ന്, അടിസ്ഥാനത്തെ കഴുത്തോളം അനാവൃതമാക്കുന്നുവെന്ന്, ഇവിടെയും സേല പറയുന്നുണ്ടല്ലോ, നിന്ന് ചിന്തിക്കുവാനാണ് ഇവിടെയും പറയുന്നത്. 14-15 വാക്യങ്ങളിൽ നാം വായിക്കുന്നത്, നീ അവന്റെ കുന്തങ്ങൾ കൊണ്ട് അവന്റെ യോദ്ധാക്കളുടെ തല കുത്തിത്തുളയ്ക്കുന്നു, എന്നെ ചിതറിക്കേണ്ടതിന് അവർ ചുഴലിക്കാറ്റ് പോലെ വരുന്നു, എളിയവനെ മറവിൽ വെച്ച് വിഴുങ്ങുവാൻ പോകുന്നത് പോലെ അവർ ഉല്ലസിക്കുന്നു, നിന്റെ കുതിരകളോടുകൂടെ നീ സമുദ്രത്തിൽ പെരുവെള്ളക്കൂട്ടത്തിൽ തന്നെ നടകൊള്ളുന്നു. തന്റെ വാഗ്ദത്തങ്ങൾ നിറവേറ്റുന്ന ഭാഗമാകുന്നു ഇത്. ദൈവം അവർക്കായി ഒരുക്കിയ രക്ഷ ഇതായിരുന്നു. ചെങ്കടലിൽ മിസ്രൈമിലെ തകർത്ത് കളഞ്ഞ കാര്യമാകുന്നു ഈ ഭാഗത്ത് ഓർപ്പിക്കുന്നത്. അതുപോലെ തന്നെ ഇപ്പോഴുള്ള ശത്രുക്കളെയും നശിപ്പിക്കുമെന്ന് ദൈവം അരുളി ചെയ്തു. കഴിഞ്ഞ കാലങ്ങളിൽ ദൈവം ചെയ്ത വീര്യപ്രവൃത്തികളെ പ്രവാചകൻ ഓർക്കുന്നതാണ് ഈ പാട്ടിന്റെ പ്രധാന ഭാഗം എന്ന് നമുക്കിപ്പോൾ മനസ്സിലായി. ദൈവത്തിലുള്ള സംശയം നമുക്കുണ്ടാകുമ്പോൾ നമുക്ക് അതിൽ നിന്നും രക്ഷപ്പെടുന്നതിനായി ചെയ്യുവാൻ സാധിക്കുന്ന ഒരു കാര്യമുണ്ട്. പഴയ കാലത്തേക്ക് തിരിഞ്ഞു ചിന്തിക്കുക, ദൈവം പണ്ട് ചെയ്തതായിട്ടുള്ള അത്ഭുതങ്ങളെ ധ്യാനിക്കുക, അവൻ നമ്മുടെ ജീവിതത്തിൽ ചെയ്തതായിട്ടുള്ള വലിയ കാര്യങ്ങളെ ഓർക്കുവാനായിട്ട് സാധിക്കും. എന്തെല്ലാം അവൻ ചെയ്തിട്ടുണ്ട്. പലപ്പോഴും നാം അനുഭവിക്കുന്നതായിട്ടുള്ള ബുദ്ധിമുട്ടിലും സംശയങ്ങളിലും കഴിഞ്ഞ കാലങ്ങളിൽ ദൈവം ചെയ്തതായിട്ടുള്ള ഉപകാരങ്ങളെ ഓർക്കാത്തത് കൊണ്ടല്ലേ നാം മടുത്തു പോകുന്നത്, ഇല്ലേ? ഇനിയും 16-ാം വാക്യത്തിൽ, ഞാൻ കേട്ടു, എന്റെ ഉദരം കുലുങ്ങിപ്പോയി, മുഴക്കം ഹേതുവായി എന്റെ അധരം വിറച്ചു, അവൻ ജനത്തെ ആക്രമിപ്പാൻ പുറപ്പെടുമ്പോൾ കഷ്ടദിവസത്തിൽ ഞാൻ വിശ്രമിച്ചിരിക്കേണ്ടത് കൊണ്ട് എന്റെ അസ്ഥികൾക്ക് ഉരുക്കം തട്ടി, ഞാൻ നിന്ന നിലയിൽ വിറച്ചുപോയി. 15-ാം വാക്യം വരെ നാം കണ്ടത് കഴിഞ്ഞ കാലങ്ങളിൽ ദൈവം ഇസ്രായേലിൽ ചെയ്ത അത്ഭുത പ്രവൃത്തികളാണ്. അബ്രഹാമിലൂടെയും മോശയിലൂടെയും യോശുവയിലൂടെയും ദൈവം പ്രവർത്തിച്ചു. അടിമത്തത്തിൽ കഴിഞ്ഞിരുന്ന തന്റെ പൂർവ്വപിതാക്കളെ വിടുവിച്ച് വാഗ്ദത്ത് നാട്ടിലാക്കിയതും ദുഷ്ടത പ്രവർത്തിച്ചവരെ ശിക്ഷിച്ചതുമൊക്കെ ഓർത്തപ്പോൾ പ്രവാചകനാകെ മാറി. ജീവിതത്തിൽ സംശയങ്ങളും പ്രതിസന്ധികളും ഉണ്ടാകുമ്പോൾ കഴിഞ്ഞ കാലങ്ങളിൽ ദൈവം ചെയ്ത പ്രവൃത്തികളെ ഓർക്കുന്നത് നമ്മെ വളരെ സഹായിക്കും എന്ന് ഞാൻ പറഞ്ഞല്ലോ. ശക്തീകരിക്കുന്ന കാര്യമാണത്. കയറി കിടക്കുവാൻ ഒരു കിടപ്പാടം ഇല്ലാതിരുന്ന കാലത്ത് പ്രാർത്ഥിച്ചപ്പോൾ ദൈവം നൽകിയ മനോഹരമായ ഭവനം, കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുവാൻ ബുദ്ധിമുട്ടിയപ്പോൾ ദൈവം ഒരുക്കിയ വഴി, ഇന്ന് അവരൊക്കെ നല്ല നിലയിലാണ്. അങ്ങനെ ദൈവം ചെയ്ത എത്രയെത്ര അത്ഭുതങ്ങൾ നാം നമ്മുടെ ജീവിതത്തിൽ അനുഭവിച്ചവരാണ്. അവൻ ഇന്നും അനന്യനാണ്, സർവശക്തനാണ്. പഴയ കാര്യങ്ങൾ ഓർത്ത് പ്രവാചകന്റെ പ്രതികരണമാകുന്നു 16-ാം വാക്യം മുതൽ നാം കാണുന്നത്. ഈ വാക്യത്തിൽ പറഞ്ഞിരിക്കുന്ന അത്ഭുതമാർന്ന അനുഭവം വിശദീകരിക്കുവാൻ എനിക്ക് കഴിവുണ്ടോ എന്ന് സംശയിക്കുന്നു. ദൈവവചനത്തിലെ അതിപ്രധാനമായ ഒരു ഭാഗമാകുന്നു ഇത്. സംശയ നിവാരണം ലഭിച്ച ഒരു വ്യക്തിയുടെ ഹൃദയത്തിന്റെ ആഴത്തിൽ നിന്നും ഉരുത്തിരിഞ്ഞ വാചകങ്ങളാണിവ. നമ്മുടെയും അനുഭവം പലപ്പോഴും അങ്ങനെയല്ലേ? കഴിഞ്ഞ കാലങ്ങളിൽ കടന്നുപോയ കഷ്ടതകളിൽ കൈപിടിച്ച് നടത്തിയ ദൈവകൃപയെ ഓർക്കുമ്പോൾ അത്ഭുതം കൊണ്ട് ഹൃദയം നിറയാറില്ലേ? ശാരീരികമായി പോലും തളരുന്നതായി അനുഭവപ്പെടാറുണ്ടോ? തന്റെ വ്യക്തിപരമായ അനുഭവം പറഞ്ഞുകൊണ്ടാണ് ഹബക്കുക്ക് ഈ പുസ്തകം ആരംഭിച്ചത്. ഈ പുസ്തകം അവസാനിപ്പിക്കുന്നതും വ്യക്തിപരമായ അനുഭവം വിവരിച്ചുകൊണ്ടാണ്. ഇതെല്ലാം നടന്നു കഴിഞ്ഞപ്പോൾ തന്റെ ശാരീരികമായ പ്രതികരണമാകുന്നു പ്രവാചകൻ ഇവിടെ വിശദീകരിക്കുന്നത്. ചില പ്രത്യേക രംഗങ്ങളിൽ നാം എത്തപ്പെടുമ്പോൾ വയറ് കത്തുന്നത് പോലെ തോന്നുന്നതായി താങ്കൾക്ക് അനുഭവപ്പെട്ടിട്ടില്ലേ? അത് തന്നെയാണ് ഹബക്കുക്കിന്റെ ഇവിടുത്തെ അനുഭവം. അവൻ പറയുന്നു, ഞാൻ കേട്ടു, എന്റെ ഉദരം കുലുങ്ങി, മുഴക്കം ഹേതുവായി എന്റെ അധരം വിറച്ചു. വ്യക്തമായി സംസാരിക്കുവാൻ സാധിക്കാത്തതുപോലെ എപ്പോഴെങ്കിലും താങ്കൾ പേടിച്ചിട്ടുണ്ടോ? അധരം വിറയ്ക്കുന്നതല്ലാതെ ഒറ്റ വാക്കുപോലും വെളിയിൽ വരുന്നില്ല ആ സ്ഥിതി. ആസന്നമായ ന്യായവിധിയെക്കുറിച്ചുള്ള ഭയവും ആകാംക്ഷയും കൊണ്ടാകാം ഇത്. ബാബിലോന്യർ വന്ന് യഹൂദയെ ആക്രമിക്കുവാൻ പോവുകയാണല്ലോ. 17-ാം വാക്യത്തിൽ നാം കാണുന്നു, അത്തിവൃക്ഷം തളിർക്കുകയില്ല, മുന്തിരിവള്ളിയിൽ അനുഭവം ഉണ്ടാകുകയില്ല, ഒലിവ് മരത്തിന്റെ പ്രയത്നം നിഷ്ഫലമാകും, നിലങ്ങൾ ആഹാരം വിളയിക്കുകയില്ല, ആട്ടിൻകൂട്ടം തൊഴുത്തിൽ നിന്ന് നശിച്ചുപോകും, ഗോശാലകളിൽ കന്നുകാലി ഉണ്ടായിരിക്കുകയില്ല. പ്രവാചകൻ പറയുകയാണ്, അത്തിവൃക്ഷം തളിർക്കുകയില്ല, കന്നുകാലി ഉണ്ടായിരിക്കുകയില്ല. ഈ പറഞ്ഞതെല്ലാം ദൈവന്യായവിധിയുടെ ഒരു ഭാഗമാകുന്നു. ബാബിലോന്യർ വന്ന് തന്റെ ദേശത്തെ നശിപ്പിക്കുമ്പോൾ ഉണ്ടാകുവാൻ പോകുന്ന അനുഭവമാണ് പ്രവാചകൻ ഇവിടെ മുൻകൂട്ടി കാണുന്നത്. എല്ലാം പ്രതികൂലമാകുന്ന ഒരു സ്ഥിതി, ഭക്ഷണം പോലും ലഭിക്കാത്ത കഠിനമായ ന്യായവിധി. ഈ അവസ്ഥയിൽ താൻ എന്തു ചെയ്യുമെന്നാണ് അടുത്ത വാക്യത്തിൽ പറയുന്നത്. 18-ഉം 19-ഉം വാക്യങ്ങളിൽ, എങ്കിലും ഞാൻ യഹോവയിൽ ആനന്ദിക്കും, എന്റെ രക്ഷയുടെ ദൈവത്തിൽ ഘോഷിച്ചുല്ലസിക്കും, യഹോവയായ കർത്താവ് എന്റെ ബലമാകുന്നു, അവൻ എന്റെ കാൽ പേടമാൻ കാൽ പോലെയാക്കുന്നു, ഉന്നതികളിന്മേൽ എന്നെ നടക്കുമാറാക്കുന്നു. ദൈവം നമ്മുടെ സങ്കേതവും ബലവും സന്തോഷവുമാകുന്നു എന്ന കാര്യം നിങ്ങൾ ഓർത്തിരിക്കണം. ഞാനത് അതുപോലെ വിശ്വസിക്കുന്നു, എന്നെ തെറ്റിദ്ധരിക്കരുത്. അവിടെ നിന്റെ സ്നേഹവാനായ സ്വർഗീയ പിതാവാണ് എന്നതിൽ എനിക്കൊരു സംശയവുമില്ല. പക്ഷേ നാം ജീവിക്കുന്ന ഈ കാലത്ത് മൊത്തമായുള്ള സമാധാനവും സമൃദ്ധിയും ദൈവം വാഗ്ദാനം ചെയ്തിട്ടില്ല എന്നാണ് ദൈവവചനത്തിന്റെ വെളിച്ചത്തിൽ ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്. പക്ഷേ ദൈവം വാഗ്ദാനം ചെയ്തിട്ടില്ലാത്തതെല്ലാം ദൈവത്തിൽ നിന്നും വാങ്ങിത്തരുവാൻ ഏജന്റുമാരായി പ്രവർത്തിക്കുന്ന അനേകർ ഇന്നുണ്ട്. പൊന്നു സ്നേഹിത, നാം വഞ്ചിക്കപ്പെടരുത്. ഇങ്ങനെ വരുന്നവർക്ക് വേറെ പല ലക്ഷ്യങ്ങളുണ്ട് എന്നതാണ് സത്യം. പ്രാർത്ഥിച്ചു വാങ്ങിക്കാവുന്ന കാര്യങ്ങളുടെ ഒരു ലിസ്റ്റുമായി വന്ന ഒരു മാസിക ഞാൻ എൻ്റെ ചവറ്റുകൊട്ടയിൽ കളഞ്ഞു. ആ മാസികയിൽ അവർ പറഞ്ഞിരിക്കുന്നത് പോലെ ഒരു പ്രാർത്ഥന പ്രാർത്ഥിച്ചാൽ പിറ്റേ ദിവസം മുതൽ താങ്കൾ ലക്ഷപ്രഭുവാകും, പിന്നെ രോഗമൊന്നും വരില്ല, നല്ല ആരോഗ്യം ലഭിക്കും, പിന്നെ വേണ്ടതൊക്കെ അങ്ങോട്ട് ചോദിച്ചാൽ മതി, ഒരു കുറവും ഉണ്ടാകില്ല പോലും, എല്ലാം ദൈവം ഇങ്ങ് തരും. പ്രിയ സുഹൃത്തെ, ദൈവം നാം പലരും ചിന്തിക്കുന്നത് പോലെ ഒരു വലിയ ക്രിസ്മസ് അപ്പൂപ്പനല്ല, സഞ്ചിയിൽ മിഠായിയുമായി നടക്കുന്ന അപ്പൂപ്പൻ. ഈ പരിപാടിയൊക്കെ കേട്ടാൽ വീഴാത്തതാരാണ്? കഴിഞ്ഞ ദിവസം ഞാനൊരു മാസികയിൽ ഒരു വ്യക്തി തന്റെ അനുഭവമാകുന്നു എന്ന് പറഞ്ഞ് എഴുതിയ ഒരു കാര്യം വായിച്ചു. ആ വ്യക്തി ആ മാസിക പ്രസിദ്ധീകരിക്കുന്ന സംഘടനയ്ക്ക് കുറെ പണം സംഭാവന ചെയ്തു. ഫലമോ, അടുത്ത മാസം അയാൾക്ക് ഇരട്ടി ശമ്പളത്തോടെ ഉദ്യോഗക്കയറ്റം. ഇത് കണ്ട് സന്തോഷിച്ച ആ മനുഷ്യൻ പിന്നെയും നേരത്തെ കൊടുത്തതിന് ഇരട്ടി പണം ആ സംഘടനയ്ക്ക് കൊടുത്തത് അത്രേ. ഫലമോ, അടുത്ത മാസം ഉദ്യോഗക്കയറ്റം. എന്തൊരു എളുപ്പമില്ലേ! ഇത് സംഭവ്യമല്ല എന്ന് ഞാൻ വാദിക്കുന്നില്ല, പക്ഷെ അങ്ങനെയുള്ള സംഘടനകൾക്ക് പണം വാരിക്കൊടുക്കുവാൻ ആളുകൾ ഉണ്ടാകും എന്നതിന് എന്താ സംശയം? അനേകർ മക്കളുടെ പേരിലും ബന്ധുക്കളുടെ പേരിലും പണം സംഘടനകൾക്ക് കൊടുക്കും. അങ്ങനെ മക്കളുടെ പേരിൽ നിക്ഷേപിച്ചാൽ പിന്നെ കുട്ടികൾക്ക് ഒരു അസുഖം വരില്ല, നല്ലതുപോലെ പഠിക്കും, ഒരു രംഗത്തും തോൽക്കില്ല എന്ന് പറഞ്ഞാൽ ആരാ കൊടുക്കാത്തത്? അങ്ങനെയുള്ള ഒരു ദൈവമാണോ നമ്മുടെ ദൈവം? നമ്മുടെ ദൈവം വ്യക്തമായും പ്രവർത്തിക്കുന്നുണ്ട് എന്നതിന് സംശയം വേണ്ട. താങ്കളുടെ പ്രശ്നത്തിന് ഒരു മറുപടി ആഗ്രഹിക്കുന്നുവെങ്കിൽ ഹബക്കൂക്കിനോട് ചോദിച്ചാൽ മതി, അദ്ദേഹം നല്ല ഉത്തരം തരും. അതിതാണ്, നിന്റെ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരം ദൈവമാകുന്നു. ഒന്നും നഷ്ടപ്പെടില്ല, എല്ലാം കൂടി അത് കൂടിക്കൂടി മാത്രം വരുമെന്നല്ല ഒരു ഭക്തന് പറയാനുള്ളത്. ചിലപ്പോൾ എല്ലാം നഷ്ടപ്പെട്ടെന്നിരിക്കും, പക്ഷേ അതിന്റെ മധ്യത്തിലും വിശ്വാസത്താൽ ജീവിക്കുമെന്നതാണ് ഒരു ദൈവബൈബലിന്റെ വ്യത്യാസം. ഈ പുസ്തകത്തിന്റെ ആരംഭത്തിൽ പ്രവാചകൻ ദൈവത്തോട് പറയുകയാണ്, ദൈവമേ എന്തുകൊണ്ടാണ് അവിടുന്ന് ഇതൊക്കെ ചെയ്യുന്നത്, അനുവദിക്കുന്നത്? ഈ ദുഷ്ടതയെല്ലാം കാണുവാൻ എനിക്കിടയാകുന്നത് എന്തുകൊണ്ട്? ദൈവമേ എന്തിനാ ഇതൊക്കെ അനുവദിക്കുന്നത്? ദൈവം ഹബക്കൂക്കിനെ കാവൽ ഗോപുരത്തിങ്കൽ കൊണ്ടുവന്ന് താൻ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് കാണിച്ചപ്പോൾ ഹബക്കൂക്ക് ഇപ്പോൾ പറയുന്നത്, ദൈവത്തോടുകൂടി ഞാൻ വിശ്വാസത്താൽ ഇനിയും നടക്കുവാൻ പോവുകയാണ്. പ്രിയ സഹോദര, പ്രിയ സഹോദരി, ഇന്നത്തെ താങ്കളുടെ പ്രശ്നത്തിന് പരിഹാരം ദൈവം മാത്രമാകും. താങ്കളെയോ താങ്കളുടെ പ്രശ്നങ്ങളെയോ എനിക്കറിയില്ല, പക്ഷേ ഒന്നെനിക്കറിയാം, എന്ത് പ്രശ്നമായിരുന്നാലും ദൈവമാകുന്നു അതിനുള്ള മറുപടി. അവനിൽ വിശ്വാസവും ഉറപ്പും താങ്കൾക്ക് പ്രാപിക്കാവുന്നതാണ്. താങ്കളുടെ ജീവിതത്തെക്കുറിച്ച് ദൈവത്തിനൊരു ഉദ്ദേശമുണ്ട്, അത് സമാപ്തിയിൽ എത്തിക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. താങ്കൾക്ക് ക്രിസ്തുവിനെ ആശ്രയിക്കാവുന്നതാണ്. അതെ, അവനെ ആശ്രയിക്കുവാൻ തുടങ്ങുമ്പോൾ അവൻ താങ്കളിൽ പ്രവർത്തിക്കുന്നതായി മനസ്സിലാക്കാവുന്നതാണ്. ഇതാണ് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. എത്ര വലിയ പ്രതിസന്ധിയെ നാം നേരിടേണ്ടി വന്നാലും പ്രവാചകനുണ്ടായിരുന്ന ആ ഉറപ്പോടുകൂടെ ദൈവത്തോടുകൂടെ മുൻപോട്ട് പോകുവാൻ തീരുമാനിച്ചാൽ അതാണ് ജീവിതത്തിൽ നമുക്ക് ഏറ്റവും വലിയ അനുഗ്രഹമായി തീരുവാൻ പോകുന്നത്. ഹബക്കൂക്ക് പ്രവാചകൻ പറയുകയാണ്, തകർന്നവനായി തളർന്നവനായി ആരംഭിച്ചവൻ ഉന്നതികളിന്മേൽ വിഹരിക്കുന്നവനായിട്ടാണ് തന്റെ ഗാനം അവസാനിപ്പിക്കുന്നത്. നമ്മുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരമായി ഇന്ന് ആവശ്യം സകലത്തെയും നിയന്ത്രിക്കുന്ന സർവശക്തനായ ദൈവത്തെക്കുറിച്ചുള്ള ഒരു ദർശനമാകും. ഉറപ്പ് പ്രാപിച്ചവർ, ഈ ഉറപ്പ് പ്രാപിച്ചവർ പ്രതികൂലങ്ങളിൽ തളരില്ല, കണ്ണുനീരിന്റെ മധ്യത്തിലും പ്രകാശപൂരിതമായ കണ്ണുകൾ അവർക്കുണ്ടാകും. അതിനായി ദൈവം താങ്കളെ സഹായിക്കട്ടെ. പ്രാർത്ഥിക്കാം.